പ്രൈസ് ദ ലോർഡ്. എസെഖിയേൽ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 34 തിരുവചനങ്ങൾ 11 മുതൽ 16 വരെ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. ആടുകൾ ചിതറിപ്പോയാൽ ഇടയനവയെ അന്വേഷിച്ചിറങ്ങും, അതുപോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിക്കും. കാറു നിറഞ്ഞ് അന്ധകാരപൂർണമായ ആ ദിവസം ചിതറിപ്പോയ എല്ലാ ഇടങ്ങളിൽ നിന്നും ഞാൻ അവയെ വീണ്ടെടുക്കും. ജനതകളുടെ ഇടയിൽ നിന്ന് ഞാൻ അവയെ കൊണ്ടുവരും. രാജ്യങ്ങളിൽ നിന്ന് ഞാൻ അവയെ ഒരുമിച്ച് കൂട്ടും. സ്വദേശത്തേക്ക് അവയെ ഞാൻ കൊണ്ടുവരും. ഇസ്രായേലിലെ മലകളിലും നീരുറവുകൾക്കരികിലും മനുഷ്യവാസമുള്ള എല്ലാ ഇടങ്ങളിലും ഞാൻ അവയെ മേയിക്കും. നല്ല പുൽത്തേടികളിൽ ഞാൻ അവയെ മേയിക്കും. ഇസ്രായേലിലെ ഉയർന്ന മലകളിലായിരിക്കും അവയുടെ മേച്ചിൽ സ്ഥലങ്ങൾ. അവിടെ നല്ല മേച്ചിൽ സ്ഥലത്ത് അവ കിടക്കും. ഇസ്രായേലിലെ മലകളിലെ സമൃദ്ധമായ പുൽത്തകടിയിൽ അവ മേയും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയിക്കും. ഞാൻ അവയ്ക്ക് വിശ്രമസ്ഥലം നൽകും. നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും. വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും. മുറിവേറ്റതിനെ ഞാൻ വെച്ചു കെട്ടും. ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും. കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും. നീതിപൂർവം അവയെ പോറ്റും. സ്നേഹമുള്ളവരെ, എസെഖിയേൽ പ്രവാചകനിലൂടെ ദൈവം വരച്ചു കാട്ടുന്ന രക്ഷകൻ്റെ ഒരു ചിത്രമാണ് നമ്മൾ വായിച്ചു കേട്ടത്. വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ, പ്രവചനങ്ങൾ പഠന വിഷയമാക്കുകയാണ് നമ്മൾ ഈ പരമ്പരയിൽ. പ്രകാശത്തിലേക്ക് നയിക്കണമെന്ന പ്രാർത്ഥനയോടുകൂടി നടത്തുന്ന ഈ അന്വേഷണം ഇപ്പോഴ് BC 6 എത്തുനിൽക്കുകയാണ്. BC 587 ഇസ്രായേൽ ജനത്തിന് രാജ്യം നഷ്ടപ്പെട്ടു, രാജാവ് നഷ്ടപ്പെട്ടു, ദേവാലയം അഗ്നിക്കിരയായി. ബാബിലോൺ പ്രവാസം എന്നറിയപ്പെടുന്ന അദീർഘമായ അടിമത്തം വീണ്ടും ആരംഭിച്ചു. ഈജിപ്തിലേതിന് സമാനമായ ഒരടിമത്തം. പ്രവാചകന്മാരിലൂടെ ആവശ്യപ്പെട്ട മാനസാന്തരത്തിന് ജനം സന്നദ്ധമാകാതിരുന്നതുകൊണ്ട് ദൈവം തന്നെ അവരെ ഒരു ശുദ്ധീകരണത്തിന് അയച്ചതാണ് പ്രവാസത്തിലേക്ക്. ഞങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിലപിച്ചിരുന്ന ആ ജനത്തിൻ്റെ അടുക്കിലേക്ക് ദൈവം അയച്ച ഒരു പ്രവാചകനാണ് എസെഖിയേൽ പ്രവാചകൻ. പ്രവാസികളോട് പ്രസംഗിക്കാനായി ദൈവം അയച്ചവൻ. പ്രവാസത്തിൽ പെട്ടുപോയവർക്ക് പ്രതീക്ഷ നഷ്ടപ്പെടാതെ അവരെ ഒരു ജനമായി വീണ്ടും തിരികെ കൊണ്ടുവരാൻ വേണ്ടി അവരെ ഒരുക്കാനാണ് ദൈവം എസെഖിയേൽ പ്രവാചകനെ അയച്ചത്. ജെറമിയായ്ക്ക് തൊട്ടു പിന്നാലെ വന്ന എസെഖിയേൽ പ്രവാചകൻ. എസെഖിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലും മറ്റ് പുസ്തകങ്ങളിൽ എന്നതുപോലെ ഇസ്രായേലിൻ്റെ തെറ്റുകളെയും കുറ്റങ്ങളെയും എടുത്തു കാണിച്ച് ശാസിക്കുകയും ശിക്ഷയുടെ മുന്നറിയിപ്പ് നൽകുകയും മാനസാന്തരത്തിന് ക്ഷണിക്കുകയും ചെയ്യുന്ന ഭാഗങ്ങളുണ്ട്. അതോടൊപ്പം ശിക്ഷ അനുഭവിച്ചവരെ വീണ്ടും ദൈവം തിരികെ കൊണ്ടുവരും എന്ന വാഗ്ദാനവും പ്രതീക്ഷയും എസെഖിയേലിലൂടെ ദൈവം നൽകുന്ന ഒരു വലിയ പ്രതീക്ഷയാണ് ഇടയനെ സംബന്ധിച്ച ഈ പ്രവചനം. ദൈവം തന്നെ ഇസ്രായേലിനെ ഇടയനായി നയിക്കും എന്നതാണ് ഈ പ്രവചനത്തിൻ്റെ കാതൽ. ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് പറഞ്ഞ് കടന്നു വന്ന യേശുവിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ പ്രവചനം. എസെഖിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലെ ഇടയസങ്കല്പം അവഗ്രഥിക്കുമ്പോൾ അല്പം പിന്നോട്ട് പോയി ഇസ്രായേൽക്കാർ ഇടയന്മാരെക്കുറിച്ച് പറഞ്ഞിരുന്നതും അനുഭവിച്ചിരുന്നതും മനസ്സിലാക്കുന്നത് നല്ലതാണ്. നമുക്കറിയാം, ഇസ്രായേലിൻ്റെ പൂർവ്വപിതാവായ അബ്രാഹം ഇടയനായിരുന്നു. ആടുമേയിച്ച് നടന്ന അബ്രാഹത്തിനാണ് ദൈവം വിളിക്കുന്നത്. അബ്രാഹത്തിൻ്റെ പുത്രൻ ഇസഹാക്കും ഇസഹാക്കിൻ്റെ പുത്രൻ യാക്കോവും ഇടയന്മാരായിരുന്നു. ഈജിപ്തിലേക്ക് പോയപ്പോഴും അവരിടയന്മാരായിട്ട് തന്നെയാണ് തുടർന്നത്. അപ്പോൾ ഇടയ സങ്കല്പം ഇസ്രായേൽക്കാർക്ക് പുത്തരിയല്ല, അവരുടെ തന്നെ ജീവിതാനുഭവത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ഈ ഇടയൻ എന്ന സങ്കല്പം. ദൈവത്തെ തന്നെ ഇടയനായിട്ടാണ് അവർ കണ്ടത്. അബ്രാഹത്തെ വിളിച്ച ദൈവം, ഇടയനായ അബ്രാഹത്തെ വിളിച്ച ദൈവം അബ്രാഹത്തിൻ്റെ ഇടയനായിരുന്നു. ഈ ഇടയന്മാരെ നയിക്കാൻ വേണ്ടി അവർ രാജ്യമായപ്പോൾ അവരെ നയിക്കാൻ വിളിക്കുന്നത്, അഭിഷേകം ചെയ്യുന്നത് ഇടയനായ ദാവീദിനെയാണ്. ദാവീദ് ആടുമേയിച്ച് നടന്ന ദാവീദിനെ ദൈവം വിളിച്ച് ആടുമേയിക്കുന്നതിൽ നിന്ന് ആളുകളെ മേയിക്കാൻ, തൻ്റെ ജനത്തെ നയിക്കാൻ ഇടയനായി ദൈവം നിശ്ചയിച്ചു. ഇങ്ങനെ ഇടയ സങ്കല്പം അവർക്ക് സുപരിചിതമാണ്. ദൈവത്തെക്കുറിച്ച് പറയുമ്പോഴും ഇടയൻ എന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. നീതിമാനായ രാജാവിനെക്കുറിച്ചുള്ള സങ്കല്പം ഇടയനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ദൈവത്തെക്കുറിച്ചും പറയാൻ ഏറ്റവും മനോഹരമായി ഉപയോഗിക്കുന്ന പ്രതീകം ഇടയൻ്റേതാണ്. 23-ാം സങ്കീർത്തനം ഇതിന് ഉത്തമമായ ഉദാഹരണം. മനോഹരമായൊരു സങ്കീർത്തനം, ദൈവത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് ഏറ്റുപറയുന്ന, ദൈവത്തിലുള്ള ആശ്രയബോധത്തെ ഉദ്ഘോഷിക്കുന്ന മനോഹരമായൊരു സങ്കീർത്തനം. ആരാണ് ഇടയൻ, എന്താണ് ഇടയൻ സങ്കല്പം എന്ന് വ്യക്തമാക്കുന്നത് 23-ാം സങ്കീർത്തനം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ആടുകളെ നയിക്കുന്ന ഇടയൻ ആടുകളെ സംരക്ഷിക്കുന്നതുപോലെ ദൈവം എന്നെ നയിക്കുമ്പോൾ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ആവശ്യമായതൊന്നിനും മുട്ടുണ്ടാവാൻ ദൈവം അനുവദിക്കുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. മാനസികവും ശാരീരികവും ആത്മീയവുമായ, ഭൗതികവും ആത്മീയവുമായ എല്ലാ കാര്യങ്ങളും എനിക്കൊരു കുറവും കൂടാതെ അവിടുന്ന് പരിപാലിച്ചു തരും. പച്ചയായ പുൽത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം നൽകുന്നു. പച്ചയായ പുൽത്തകടിയിൽ ഭക്ഷിക്കാനാണ് ആടുകളെ കൊണ്ടുപോകുന്നത്. പലപ്പോഴും ആടുകൾക്ക് ഭയമുണ്ടാവും, കാരണം ഈ പുൽത്തകടിയിൽ തന്നെ പതിയിരിക്കുന്ന ചെന്നായ്ക്കളുണ്ടാവും, കരടിയും കടുവയും ഉണ്ടാകും. അപ്പോൾ വന്യമൃഗങ്ങളുടെ സാന്നിധ്യത്തെ ഭയക്കുന്നത് കൊണ്ട് ആടുകൾ കഴിയുന്നതും വേഗം പുല്ല് വെട്ടി വിഴുങ്ങി അകത്താക്കിയിട്ട് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും, സുരക്ഷിതത്വമില്ലാത്തപ്പോൾ. പക്ഷേ കർത്താവ് ഇടയനാകുമ്പോൾ ആടുകൾ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല, പെട്ടെന്ന് തിന്നു തീർക്കേണ്ട കാര്യമില്ല. ആരെങ്കിലും പിടിച്ചെടുത്തുകൊണ്ട് പോകുമെന്നോ ആരെങ്കിലും കടന്ന് ആക്രമിക്കുമെന്നോ ഭയമില്ലാത്തതുകൊണ്ട് പച്ചയായ പുൽത്തകടിയിൽ വിശ്രമിക്കാൻ സാധിക്കും. അവിടെ കിടക്കുക, ആവശ്യമുള്ളപ്പം ഭക്ഷിക്കുക, ഒരു തിരക്കുമില്ല, ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠയില്ല. പച്ചയായ പുൽത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. ആവശ്യമായതെല്ലാം നൽകുന്ന ദൈവം. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. ജോർദാൻ നദി പ്രശാന്തമായ ജലാശയമല്ല, അവിടെ ഒഴുക്കുണ്ട്, ചുഴികളുണ്ട്. അവിടെ ചിലപ്പോൾ വെള്ളം കുടിക്കാൻ പോകുന്ന ആടുകൾ ഒഴുക്കിൽപ്പെട്ടു പോയി എന്ന് വരും. പക്ഷേ ദൈവമാണ് ഇടയനെങ്കിൽ, ദൈവമാണ് നയിക്കുന്നതെങ്കിൽ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ടതില്ല. പ്രശാന്തമായ ജലാശയം, സ്വച്ഛമായ ജലാശയത്തിൽ എപ്പോഴും കിട്ടും ആവശ്യത്തിനുള്ള ദാഹം തീർക്കാനുള്ള ജലം. പിന്നീട് ഈ ജലാശയവും ജലവുമൊക്കെ ദൈവാത്മാവിൻ്റെ പ്രതീകമാണെന്ന് നമ്മൾ കാണും. സമൃദ്ധമായി കുടിക്കാനായിട്ട് എനിക്ക് സംതൃപ്തി നൽകുന്ന ജലാശയം, എൻ്റെ ആത്മാവിൻ്റെ ദാഹം ശമിപ്പിക്കുന്ന ജലാശയം ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ്. അപ്പോൾ ഇടയൻ ദൈവമായിരിക്കുമ്പോൾ എൻ്റെ ആത്മാവിനും ശരീരത്തിനും എൻ്റെ മനസ്സിനും ഒരുപോലെ സംതൃപ്തി നൽകുന്നതായിരിക്കും. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്ന് നയിക്കും, അവിടെ നിന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. പലപ്പോഴും ജീവിതത്തിൽ നിരാശ കടന്നു വരും, ജീവിതം തന്നെ അർത്ഥശൂന്യമായി തോന്നുന്ന സാഹചര്യങ്ങളുണ്ടാവും. മാനസികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടാകാം, സാമ്പത്തിക തകർച്ച കൊണ്ടാവാം, രോഗങ്ങൾ കൊണ്ടാവാം, സമൂഹത്തിലുണ്ടാകുന്ന എതിർപ്പുകളുണ്ടാകാം, പല രീതിയിൽ ഉന്മേഷം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ ദൈവമാണ് എൻ്റെ ഇടയനെങ്കിൽ എനിക്ക് ഉന്മേഷമുണ്ടാകും, സന്തോഷമുണ്ടാകും, ഉണർവുണ്ടാകും, ജീവിക്കുന്നത് അർത്ഥവത്താണെന്ന് ഉള്ള ആ ഒരു ബോധ്യം അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ അവിടുന്ന് എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അപ്പോൾ നല്ല ഇടയൻ എപ്പോഴും കൂടെയുണ്ട്, ഏത് അപകടത്തിലും എന്നെ കൈപിടിച്ച് നടത്തുന്നവനാണ്. ചിത്രം ജോർദാൻ താഴ്വരയുടേതാണ്. വീണ്ടും അവിടെ വന്യമൃഗങ്ങളുണ്ട്, അപകടങ്ങൾ പതിയിരിക്കുന്ന താഴ്വരയാണ്, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വര എന്ന് പറയും ഇതിനെ. ഈ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോഴും കർത്താവ് കൂടെയുള്ളതിനാൽ ഒരിക്കലും ഭയമുണ്ടാവുകയില്ല. നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുക. മരണത്തിൻ്റെ നിഴൽ വീണ സാഹചര്യങ്ങളുണ്ടാകും, മാരകമായ രോഗത്തിനടിപ്പെട്ടവരായിരിക്കാം, ഏതെങ്കിലും പ്രത്യേകമായ വിപത്തുകളിൽപ്പെടുന്നവരാവാം, എന്തുമാവട്ടെ അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. ഇടയൻ്റെ കയ്യിൽ രണ്ട് വടികളുണ്ട്. ഒന്ന് ഊന്നി നടക്കാനുള്ളതാണ്, അതിൻ്റെ അറ്റം വളഞ്ഞ ഒരു വടിയാണ്. ആ വടി കൊണ്ട് ഇടയന് മലകയറാനായിട്ട് ഊന്നി നടക്കാം. അതോടൊപ്പം വഴിതെറ്റിപ്പോകുന്ന ആടുകളെ അതിൻ്റെ കഴുത്തിനും കാലിനും പിടിച്ച് നേർവടിക്ക് നയിക്കാനും സാധിക്കും. അപ്പോൾ ഊന്നുവടി നയിക്കുന്ന വടിയാണ്. ദണ്ട് കുറച്ചുകൂടി വലുപ്പമുള്ളതും കടുപ്പമുള്ളതുമാണ്. അതിൻ്റെ ഒരു വശത്ത് ഇരുമ്പ് കെട്ടിയിരിക്കും. അത് ശത്രുക്കളെ അടിച്ചോടിക്കാനുള്ളതാണ്, ചെന്നായ്ക്കളെയും കള്ളന്മാരെയും അടിച്ചോടിക്കാനുള്ളതാണ് ദണ്ട്. അപ്പോഴായുധമാണത്. കർത്താവിൻ്റെ കയ്യിൽ, ഇടയനായ ദൈവത്തിൻ്റെ കയ്യിൽ എന്നെ നയിക്കാനുള്ള വടിയുണ്ട്, എന്നെ സംരക്ഷിക്കാനുള്ള ആയുധവുമുണ്ട്. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ടതില്ല. അപ്പോഴിതാണ് നല്ല ഇടയൻ. അവനെനിക്ക് വിരുന്നൊരുക്കുന്നു, അവൻ എപ്പോഴും എന്നെ സംരക്ഷിക്കുന്നു. അപ്പോൾ നല്ല ഇടയനെക്കുറിച്ചുള്ള ഇസ്രായേലിൻ്റെ സങ്കല്പം ഇതാണ്. പക്ഷേ ഈ സങ്കല്പത്തിന് ഘടകവിരുദ്ധമായിരുന്നു ഇസ്രായേലിൻ്റെ അനുഭവം. എസ് കെ എൽ പ്രവാചകൻ പ്രവാസികളോട് സംസാരിക്കുമ്പോൾ ഇസ്രായേലിലെ ഇടയന്മാരെക്കുറിച്ച് അത്ര നല്ല ചിത്രമല്ല പറയുന്നത്. 34-ാമത്തെ അധ്യായത്തിൻ്റെ ആരംഭത്തിലിങ്ങനെ കാണും, കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യപുത്ര, ഇസ്രായേലിൻ്റെ ഇടയന്മാർക്കെതിരെ പ്രവചിക്കുക, അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, തങ്ങളെ തന്നെ പോറ്റുന്ന ഇസ്രായേലിൻ്റെ ഇടയന്മാരെ നിങ്ങൾക്ക് ദുരിതം. അപ്പോൾ ഇസ്രായേലിൻ്റെ ഇടയന്മാരെന്ന് പറയുമ്പോൾ നേതാക്കന്മാർ, രാജാക്കന്മാരാവാം, പുരോഹിതന്മാരാവാം, ജനത്തെ നയിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടിരുന്നവരാണ് ഇടയന്മാർ. അവർ ജനത്തെ നയിക്കുന്നതിന് പകരം ജനത്തെ ചൂഷണം ചെയ്യുകയാണ്. തങ്ങളെ തന്നെ പോറ്റുന്ന ഇസ്രായേലിലെ ഇടയന്മാരെ നിങ്ങൾക്ക് ദുരിതം. ഇടയന്മാർ ആടുകളെയല്ലേ പോറ്റേണ്ടത്? നിങ്ങൾ മേധസ്സു ഭക്ഷിക്കുകയും രോമം കൊണ്ടുള്ള വസ്ത്രം ധരിക്കുകയും കൊഴുത്തതിനെ കൊല്ലുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ആടുകളെ പോറ്റുന്നില്ല, ദുർബലമായതിനെ നിങ്ങൾ ശക്തി കൊടുത്തില്ല, മുറിവേറ്റതിനെ വെച്ചു കെട്ടിയില്ല, വഴിതെറ്റിയതിനെ തിരികെ കൊണ്ടുവരികയോ കാണാതായി പോയതിനെ തേടുകയോ ചെയ്തില്ല, മറിച്ച് കഠിനമായും ക്രൂരമായും നിങ്ങൾ അവയോട് പെരുമാറി. ഇതാണ് നിർദ്ദയരായ, ഉത്തരവാദിത്വമില്ലാത്ത ഇടയന്മാരുടെ ചിത്രം. ഇപ്രകാരം ജനത്തെ വഴിതെറ്റിക്കുന്ന, വഴിതെറ്റിപ്പോയതിനെ അന്വേഷിക്കാത്ത, ചൂഷണം ചെയ്യുന്ന, പീഡിപ്പിക്കുന്ന, നശിപ്പിക്കുന്ന ഇടയന്മാരുടെ സ്ഥാനത്ത് ദൈവം തന്നെ കടന്നു വരും നല്ല ഇടയനായി. എന്താണ് നല്ല ഇടയൻ ചെയ്യുക? ആ ഇടയൻ ചെയ്യുന്നത് നമ്മൾ വായിച്ചു കേട്ടതാണ്. ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും, ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിക്കും. 15-16 വാക്യങ്ങളിൽ, 34-ാം അധ്യായം 15-16 വാക്യങ്ങൾ, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയിക്കും, ഞാൻ അവയ്ക്ക് വിശ്രമസ്ഥലം നൽകും നല്ല ഇടയനെ പോലെ. നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും, വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും, മുറിവേറ്റതിനെ ഞാൻ വെച്ച് കെട്ടും, ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും, കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും, നീതിപൂർവം അവയെ പാലിക്കും. ഇതാണ് നല്ല ഇടയൻ ചെയ്യുക. എല്ലാവർക്കും ആവശ്യമായത് എന്തെന്ന് അറിയാവുന്ന നല്ല ഇടയനെ പോലെയായിരിക്കും ദൈവം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ഈ ഇടയൻ്റെ ചിത്രം വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. പ്രവാസകാലത്ത് പ്രസംഗിച്ച മറ്റൊരു പ്രവാചകനാണ് യെശയ്യാ. യെശയ്യാ 40 മുതൽ 55 വരെയുള്ള അധ്യായങ്ങൾ, അതിൽ 40-ാം അധ്യായം 11-ാമത്തെ വാക്യം ഇപ്രകാരം കാണും. ഇടയനെപ്പോലെ അവിടുന്ന് തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുന്നു, അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു. ഇടയനെപ്പോലെ അവിടുന്ന് ആട്ടിൻകൂട്ടത്തെ മേയിക്കുന്നു. പ്രവാസത്തിൽ നിന്ന് ജനങ്ങളെ തിരികെ കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ ചിത്രം ഇടയൻ്റെതാണ്. ഇനി ദൈവം നേരിട്ടല്ല ഈ ഇടയൻ്റെ വൃത്തി നയിക്കുക എന്ന് എസെക്കിയേലിലും പറയുന്നുണ്ട്. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 37-ാമത്തെ അധ്യായത്തിൽ ഇടയ സങ്കല്പം രാജസങ്കല്പവുമായി ബന്ധപ്പെടുത്തുന്നതായിട്ട് കാണും. 37-ാമത്തെ അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ, എൻ്റെ ദാസനായ ദാവീദ് അവർക്ക് രാജാവായിരിക്കും, അവർക്കെല്ലാം കൂടി ഒരു ഇടയനെ ഉണ്ടായിരിക്കുകയുള്ളൂ. ദാവീദ് രാജാവായിരിക്കും, ഒരു ഇടയനെ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇടയൻ്റെ സ്ഥാനത്ത് നിന്ന് രാജാവായി അവരോധിക്കപ്പെട്ട ദാവീദിനെ വീണ്ടും ജനത്തിന് മുഴുവനും ഇടയനായി കാണുന്നു. അവർക്കെല്ലാവർക്കും ഒരു ഇടയനെ ഉണ്ടായിരിക്കുകയുള്ളൂ. അവർ എൻ്റെ നിയമങ്ങൾ അനുസരിക്കുകയും കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിക്കുകയും ചെയ്യും. ഞാൻ എൻ്റെ ദാസനായ യാക്കോബിന് കൊടുത്തതും നിങ്ങളുടെ പിതാക്കന്മാർ അധിവസിച്ചതുമായ ദേശത്ത് അവർ വസിക്കും. അവരും അവരുടെ സന്തതി പരമ്പരയും ആ ദേശത്ത് നിത്യമായി വസിക്കും. എൻ്റെ ദാസനായ ദാവീദ് എന്നേക്കും അവരുടെ രാജാവായിരിക്കും. ഇടയനായിരിക്കും, രാജാവായിരിക്കും. അപ്പോൾ ദാവീദിനെ രാജാവായിയുടെ വാഴിക്കും എന്ന് പറയുമ്പോൾ മരിച്ചുപോയ ദാവീദ് തിരിച്ചു വരുമ്പോൾ നല്ല അർത്ഥമാക്കുക. അപ്പോൾ ദാവീദിൻ്റെ ഭവനത്തിൽ നിന്ന്, ദാവീദിൻ്റെ രാജവംശത്തിൽ നിന്ന് വരാൻ പോകുന്ന ഒരു രാജാവ് ഇടയനെപ്പോലെ ജനത്തെ ഭരിക്കും. ദാവീദ് എന്നേക്കും അവരുടെ രാജാവായിരിക്കും. സമാധാനത്തിൻ്റെ ഒരു ഉടമ്പടി ഞാൻ അവരുമായി ഉണ്ടാക്കും. അത് നിത്യമായ ഉടമ്പടിയായിരിക്കും. അവരെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിത്യമായ ഉടമ്പടി. കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാന വിഷയമാക്കിയതാണ് ഉടമ്പടിയെക്കുറിച്ച്. അപ്പോഴേ എസെക്കിയേൽ പറയുന്ന ഉടമ്പടിയെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. പുതിയ ഉടമ്പടിയെക്കുറിച്ച് പഠിപ്പിച്ചത്, പ്രവചിച്ചത് ജെറമിയ പ്രവാചകനായിരുന്നു. ജെറമിയയ്ക്ക് ശേഷം വന്ന എസെക്കിയേലും ഈ പുതിയ ഉടമ്പടിയുടെ ആശയമെടുത്ത് കൂടുതൽ വ്യക്തമാക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് കൂടി രണ്ട് വാക്ക്. 36-ാമത്തെ അധ്യായം എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 36-ാമത്തെ അധ്യായം 22 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ ഈ പുതിയ ഉടമ്പടിയെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഭവനമേ, നിങ്ങളെ പ്രതിയല്ല, നിങ്ങളെത്തിച്ചേർന്ന ജനതകളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയ എൻ്റെ വിശുദ്ധ നാമത്തെ പ്രതിയാണ് ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നത്. എന്താണ് ദൈവം പ്രവർത്തിക്കുന്നത്? 25 മുതലുള്ള വാക്യങ്ങൾ, നിങ്ങളുടെ മേൽ ഞാൻ ശുദ്ധജലം തളിക്കും. നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തുമാറ്റി മാംസള ഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങൾ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാകും. നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത ദേശത്ത് നിങ്ങൾ വസിക്കും. നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. ഇപ്പോഴ് പുതിയ ഇടയൻ, ദാവീദിൻ്റെ വംശത്തിൽ നിന്ന് വരുന്ന പുതിയ ഇടയൻ ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കും. ആ ഉടമ്പടി ഹൃദയത്തിലെഴുതിയതായിരിക്കും, പുതിയ ഹൃദയം നൽകുന്നതായിരിക്കും, ശുദ്ധീകരിക്കുന്നതായിരിക്കും, ആത്മാവിനാ നയിക്കപ്പെടുന്നതായിരിക്കും. അപ്പോഴ് ഈ പ്രവചനങ്ങളെല്ലാം യേശു ക്രിസ്തുവിൽ പൂർത്തിയായതായി പുതിയ നിയമം എടുത്തു കാണിക്കുന്നുണ്ട്. യേശു ജനിക്കുമ്പോൾ ആ ജനനത്തിൻ്റെ ആദ്യത്തെ വാർത്ത ആദ്യമായിട്ട് അറിയാൻ ഭാഗ്യം ലഭിച്ചത് അഥവാ വിളിക്കപ്പെട്ടത് ഇടയന്മാരായിരുന്നു. ലൂക്കാ എഴുതിയ സുവിശേഷം 2:8-9 ആ പ്രദേശത്ത് വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവിടെ അവരുടെ അടുത്തെത്തി കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. ഇടയന്മാർക്കാണ് ഈ സന്ദേശം ആദ്യമായിട്ട് നൽകുന്നത്. ഇടയന്മാർക്ക് നൽകുന്ന സന്ദേശം ദൈവം തന്നെ ഇടയനായി കടന്നു വന്നിരിക്കുന്നു എന്നതാണ്. ഈ സന്ദേശമാണ് യേശു പിന്നീട് വിശദമായി എടുത്തു പറയുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10 മുഴുവനും യേശുവിനെ നല്ല ഇടയനായി അവതരിപ്പിക്കുന്നതാണ്. 10 പ്രകാരമാണ് തുടങ്ങുന്നത്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെയല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. എന്നാൽ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ്. കാവൽക്കാരൻ അവൻ വാതിൽ തുറന്നു കൊടുക്കുന്നു, ആടുകൾ അവൻ്റെ സ്വരം കേൾക്കുന്നു. അവൻ തൻ്റെ ആടുകളെ പേരു ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു. തനിക്കുള്ളതിനെല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നു. അവൻ്റെ സ്വരം തിരിച്ചറിയുന്നത് കൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു. അവ ഒരിക്കലും അവരിതിനെ അനുഗമിക്കുകയില്ല. അന്യരുടെ സ്വരം അറിയാത്തതിനാൽ അവ അവരിൽ നിന്ന് ഓടിയകലും. യേശു അവരോട് ഈ ഉപമ പറഞ്ഞു, എന്നാൽ അവൻ പറഞ്ഞതെന്തെന്ന് അവർ മനസ്സിലാക്കിയില്ല. യേശു പറഞ്ഞത് മനസ്സിലാകുന്നില്ല. സാധാരണ ഇടയൻ്റെ പ്രവൃത്തിയാണ് ഇവിടെ എടുത്ത് യേശു പറയുക. ഒരു ഉപമയാണെന്ന് പോലും അവർക്കത് മനസ്സിലായില്ല. എന്താ സാധാരണ എല്ലാ ഇടയന്മാരും ചെയ്യുന്നതാണ്? ഇടയൻ ആടുകളെ ആലയിലേക്ക് കൊണ്ടുവരുന്നു. നേരം വെളുക്കുമ്പോൾ ആടുകളെ ഇടയൻ വീണ്ടും തിരികെ കൊണ്ടുപോകുന്നു. ഇസ്രായേലിൽ സാധാരണ ഇന്നും കാണാറുള്ളതാണ്. ആലയെന്ന് പറയുമ്പോൾ വലിയ വീടൊന്നും ആയിരിക്കണമെന്നില്ല, വേലി കെട്ടി വേലിക്കകത്താക്കിയാലും മതിയാവും. പല ഇടയന്മാർ, സ്വന്തമായ ആടുകളുടെ ഇടയന്മാരുണ്ടാവും, കൂലിക്കാരുണ്ടാവും. ആടുകളെ തങ്ങളുടെ ആലയിലേക്ക് കൊണ്ടുവരുന്നു. പലരും കൂടി ഈ ആലയിൽ ആടുകളെ കൊണ്ടുവരുന്നു. രാവിലെ പോകാൻ നേരത്ത് ഓരോ ഇടയന്മാരും തങ്ങളുടെ ഗ്രൂപ്പുകളെ വിളിച്ചു കൊണ്ടുപോകും. ഇങ്ങനെ ഇടയൻ്റെ സ്വരം കേൾക്കുമ്പോൾ ഓരോ കൂട്ടവും ആ ആടുകൾ തങ്ങളുടേതായ ഇടയൻ്റെ പിന്നാലെ പോകും. സാധാരണ കാണുന്നതാണ്. അപ്പോൾ ഇടയനല്ലാത്തവൻ വിളിച്ചാൽ ആടുകൾ പോവുകയില്ല. ഇതിനെന്താ പ്രത്യേകത? ഇത് സാധാരണ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ എന്ന് വിചാരിക്കുമ്പോൾ യേശു വിശദീകരിച്ച് കൊടുക്കുകയാണ്. അവർക്കത് മനസ്സിലായില്ല. അതുകൊണ്ട് യേശു വീണ്ടും പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു. യേശു പറഞ്ഞത് അവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് യേശു വീണ്ടും പറഞ്ഞു. 7 സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു, ആടുകൾ അവരെ ശ്രവിച്ചില്ല. എനിക്ക് മുമ്പേ വന്നവർ എന്ന് പറയുമ്പോൾ എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 34 കണ്ടതുപോലെയാണ്. ജനത്തിൻ്റെ നന്മയിൽ ശ്രദ്ധിക്കാതെ സ്വന്തം കാര്യങ്ങളിൽ മാത്രം നോക്കുന്ന നേതാക്കന്മാർ, അവർ ജനത്തെ നയിക്കുന്നതിന് പകരം ജനത്തെ നശിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് പറയുക, അവർ കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമാണ് യേശുവിൻ്റെ നിലപാട്. ഞാൻ ആണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും, അകത്തു വരികയും പുറത്തു പോവുകയും ചെയ്യും. വാതിൽ കാവൽക്കാരൻ മാത്രമല്ല, വാതിൽ. ഇത് ഒരു വലിയ യാഥാർത്ഥ്യത്തിലേക്ക് യേശു നമ്മളെ നയിക്കുകയാണ്. ഞാനാണ് ജീവൻ എന്ന് പിന്നീട് അവൻ പറയും. ഞാനാണ് വാതിൽ. ജീവനിലേക്ക് പ്രവേശിക്കുന്നത് യേശുവിലൂടെയാണ്. യേശുവിലൂടെയല്ലാതെ നിത്യജീവനിലേക്ക് കടക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഇടയൻ വാതിലിലൂടെ കടന്നു വരുന്നു, ഇടയൻ ആടുകളെ വാതിലിലൂടെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോഴേ നിത്യജീവനിലേക്ക് കടക്കണമെങ്കിൽ, ദൈവിക ജീവനിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ യേശുവിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതുകൊണ്ടാണ് യേശുവാണ് ഏകരക്ഷകൻ എന്ന് നമ്മൾ പറയുന്നത്. ഞാനാണ് വാതിൽ, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ, ഞാനാണ് പ്രകാശം. ഇതെല്ലാം യേശു പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോഴേ യേശു നല്ല ഇടയനായി ചിത്രീകരിക്കുമ്പോൾ ആദ്യമേ പറയുന്നത് ഞാനാണ് വാതിൽ, ജീവനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ എന്നിലൂടെ കടക്കണം, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരികയില്ല. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. യേശു വന്നതിൻ്റെ മുഖ്യമായ ലക്ഷ്യം, ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്നതാണ് യേശുവിൽ. ആ വന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്, ജീവൻ ഉണ്ടാകണം, സമൃദ്ധമായി ഉണ്ടാകണം. കൊല്ലാനും നശിപ്പിക്കാനും വരുന്നതിന് പകരം ജീവൻ നൽകാനായിട്ട് വന്നവൻ നല്ല ഇടയൻ. ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും, അവർക്ക് ജീവൻ നൽകും എന്ന് പറഞ്ഞ പ്രവാചക വചനം യേശുവിൽ പൂർത്തിയാവുകയാണ്. ഞാൻ വന്നത് ജീവനുണ്ടാകാനും സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. അതിനുശേഷമാണ് മഹാവാക്യം, യോഹന്നാൻ 10:11, ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ, നല്ല ഇടയൻ എന്തു ചെയ്യുന്നു? ആടുകൾക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കുന്നു. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചെതിർച്ചു കളയുകയും ചെയ്യുന്നു. അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെ പറ്റി താല്പര്യമില്ലാത്തതുകൊണ്ടുമാണ്. ഞാൻ നല്ല ഇടയനാണ് വീണ്ടും ആവർത്തിക്കുക. പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നതുപോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. തുടർന്ന് യേശു പറയും, ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്, അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവ എൻ്റെ സ്വരം ശ്രവിക്കും, അങ്ങനെ ഒരാട്ടിൻപറ്റവും ഒരിടയനുമാകും. ഇതാണ് നല്ല ഇടയനായ യേശു നമുക്ക് നൽകുന്ന പാഠം. അപ്പോൾ യേശു നല്ല ഇടയനാണ് എന്ന് പറയുമ്പോൾ എന്താണ് സുവിശേഷങ്ങൾ നമുക്ക് എടുത്തു കാണിച്ചു തരുന്ന യേശുവിൻ്റെ ചിത്രം? ഇടയനെക്കുറിച്ചുണ്ടായിരുന്ന പ്രതീക്ഷകളെല്ലാം യേശുവിൽ പൂർത്തിയാകുന്നതാണ്. അത് സമാന്തര സുവിശേഷങ്ങളും 3 യോഹന്നാൻ്റെ സുവിശേഷവും ആവർത്തിച്ചെടുത്തു കാണിക്കുന്നതുണ്ട്. ഇടയൻ ആടുകളെ അറിയുന്നവനാണ്. ഇടയൻ ആടുകളെ പേരു ചൊല്ലി വിളിക്കുന്നവനാണ്. ഓരോ വ്യക്തിയെയും വ്യക്തിപരമായിട്ടറിയാം. യേശു വ്യക്തികളുടെ ആവശ്യങ്ങൾ അറിയാവുന്നവനായിരുന്നു. ഓരോ വ്യക്തിക്കും എന്താണ് ആവശ്യമെന്നറിയാം. കുരുടന് കാഴ്ച, പാപിനിക്ക് മോചനം, ചെകിടർക്ക് കേൾവി, എന്തും അറിയാം. ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങൾ അറിയാവുന്ന യേശു. അവൻ്റെ ജീവിതം മുഴുവനും വ്യക്തിപരമായ ബന്ധങ്ങളിലൂടെയായിരുന്നു. യേശുവിന് ആൾക്കൂട്ടമായിരുന്നില്ല. ഈ ആൾക്കൂട്ടത്തിലുള്ള വ്യക്തികളെയാണ് യേശു കണ്ടിരുന്നത്. ഞാൻ അവരെ തനിയെ വിട്ടാൽ അവർ വഴിയിൽ തളർന്നു പോകും. തൻ്റെ കൂടെ വന്ന, തന്നെ പ്രസംഗി, തൻ്റെ വചനം കേൾക്കാനായി വന്ന ജനങ്ങളെക്കുറിച്ചുള്ള യേശുവിൻ്റെ പരിഗണനയാണ്. ഓരോ വ്യക്തിയെക്കുറിച്ചും പരിഗണനയുണ്ട്. ഞാൻ അവരെ വിട്ടാൽ അവർ വഴിയിൽ തളർന്നു പോകും. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് ആഹാരം കൊടുക്കുവിൻ. വ്യക്തിപരമായ പരിഗണനയുണ്ട്. യേശു തന്നെയാണ് ആഹാരമായി തീരുന്നത്. ഇടയൻ ആടുകളെ സമൃദ്ധമായ പുൽത്തകടിയിലേക്ക് നയിക്കും എന്ന് പറയും. പക്ഷേ ഇവിടെ സമൃദ്ധമായ പുൽത്തകടിയിലേക്കല്ല, തന്നിലേക്ക് തന്നെയാണ്. യേശു നല്ല ഇടയൻ, ആടുകൾക്ക് തീറ്റി കൊടുക്കുകയല്ല, തീറ്റിയായി മാറുകയാണ്. ആഹാരമായി തീരുന്നവൻ. ആഹാരം സ്വന്തം ജീവൻ തന്നെയാണ് നൽകുന്നത്. സ്വന്തം ജീവൻ അവർക്ക് നൽകിക്കൊണ്ടാണ്, നമുക്ക് നൽകിക്കൊണ്ടാണ് അവൻ ആഹാരമായി തീരുക. വാങ്ങി ഭക്ഷിക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. വാങ്ങി കുടിക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തമാകുന്നു. സ്വന്തം മാംസവും രക്തവും നമുക്ക് ആഹാരമായി തരുന്ന നല്ല ഇടയൻ. അവൻ നഷ്ടപ്പെട്ടതിനെ തേടിയിറങ്ങും. വിശ്വസിക്കുന്ന ആരും നഷ്ടപ്പെട്ടു പോകരുത് എന്നതാണ് യേശുവിൻ്റെ ആഗ്രഹം. അങ്ങനെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. അവൻ വിശ്വസിക്കുന്ന ആരും നഷ്ടപ്പെടാതെ നിത്യജീവൻ ഉണ്ടാകുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതി നൽകാൻ മാത്രം ദൈവം ലോകത്തെ അത്രയേറെ സ്നേഹിച്ചു. നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിച്ച് ഇറങ്ങുന്നവൻ, പാപികളെ തേടി ഇറങ്ങുന്നവൻ. ഞാൻ നീതിമാന്മാരെ അന്വേഷിച്ചല്ല, പാപികളെ അന്വേഷിച്ചാണ് വന്നിരിക്കുന്നത് എന്ന് യേശു പഠിപ്പിച്ചു. പശ്ചാത്താപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ കൂടുതൽ പശ്ചാത്തപിക്കുന്നൊരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും എന്ന് പഠിപ്പിച്ചതും യേശുവാണ്. വഴിതെറ്റിപ്പോയതിനെ തേടിയിറങ്ങുന്ന നല്ല ഇടയനാണ് യേശു. നൂറാടുകളിൽ ഒന്ന് മാത്രം വഴുതിറ്റിപ്പോയാൽ ആ ഒന്നിനെ അന്വേഷിച്ചിറങ്ങുന്നവൻ നല്ല ഇടയൻ, വഴുതിറ്റിപ്പോയതിനെ തേടിയിറങ്ങുന്നവൻ, മുറിവേറ്റതിനെ വെച്ചു കിട്ടുന്നവനാണ് നല്ല ഇടയൻ, പരിചരിക്കുന്നവനാണ്. മുറിവേറ്റവരാണ് നമ്മൾ ഒരുപാട് പേര്, പലതരത്തിൽ, ശരീരത്തിലും മനസ്സിലും അതിലേറെ ആത്മാവിലും മുറിവേറ്റവർ, ഒരുപാട് ദുഃഖങ്ങളും കണ്ണീരുമുള്ളവർ, ഒരുപാട് വേദനകളുള്ളവർ, ഒരുപാട് അത്യാഹിതങ്ങളിലൂടെ കടന്നു പോകുന്നവർ, മുറിവേറ്റതിനെ വെച്ച് കെട്ടുന്ന ഒരു നല്ല ഇടയൻ, ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങൾ അറിയുന്നവൻ, ഹൃദയവികാരങ്ങൾ മനസ്സിലാക്കുന്നവൻ, ഓരോ വ്യക്തികളും കടന്നു പോകുന്ന വഴികൾ വ്യക്തമായി അറിയുന്നവൻ, എന്നെ നന്നായി അറിയുന്ന എൻ്റെ ഇടയൻ, മുറിവുകൾ വെച്ച് കെട്ടുന്നവൻ, അവസാനമായി ഈ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നവനാണ് നല്ല ഇടയൻ. ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഇപ്പോഴേ എസെക്കിയേൽ പ്രവാചകനിലൂടെ പറഞ്ഞു വെച്ച, പ്രവചനമായി അവതരിപ്പിച്ച, ദൈവം തന്നെ ആടുകളെ തേടി ഇറങ്ങും എന്ന് പറഞ്ഞത് ഇവിടെ യേശുവിൽ പൂർത്തിയാവുകയാണ്. ദൈവം തന്നെയാണ് ഇടയനായിട്ട് കടന്നു വന്നത്. അവൻ രാജാവാണ്, അവൻ പ്രവാചകനാണ്, അവൻ ഇടയനുമാണ്, നല്ല ഇടയൻ, ആടുകളെ തേടി ഇറങ്ങുന്നവൻ, സമൃദ്ധമായ പുൽത്തകടിയിൽ വിശ്രമം നൽകുന്നവൻ, സ്വച്ഛമായ ജലാശയത്തിലേക്ക് നയിക്കുന്നവൻ, നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചവൻ, ആ ഇടയനാണ്. ആ ഇടയൻ്റെ വരവിനു വേണ്ടിയാണ് ആഗമനകാലത്ത് നമ്മൾ ഒരുങ്ങുന്നത്. ഹൃദയം തുറക്കാം, ഇടയനെ നമുക്ക് സ്വീകരിക്കാം. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, അവിടുന്ന് തന്നെ ഞങ്ങളെ തേടിയിറങ്ങും, വഴിതെറ്റിയതിനെ തേടിപ്പിടിക്കും, മുറിവേറ്റതിനെ വെച്ചു കെട്ടും, രോഗാതുരമായതിനെ, തളർന്നു പോകുന്നതിനെ ബലപ്പെടുത്തും എന്നോടൊന്ന് വാഗ്ദാനം ചെയ്തല്ലോ. ഞങ്ങളെ അന്വേഷിച്ച് തോളിലെടുത്ത് പിതാവിൻ്റെ അടുക്കിലേക്ക് നയിക്കുന്ന കർത്താവായ യേശുവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ ഇടയനായി, നായകനായി, രക്ഷകനായി അങ്ങയെ സ്വീകരിക്കാൻ അവിടുന്ന് തന്നെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അങ്ങയുടെ സ്വരം കേൾക്കാൻ, ഇടയനായി അങ്ങയെ അനുഗമിക്കാൻ, അങ്ങിൽ നിന്നൊരിക്കലും അകന്നു പോകാതിരിക്കാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.